രാധേശ്യാം. ഇന്ന് നമ്മുടെ ശ്രീമദ് നാരായണീയം 100-ാം ദശകമാണ്. നമ്മൾ 99 ദിവസമായി 99 ദശകങ്ങൾ കഴിഞ്ഞു. ഇന്ന് 100-ാമത്തെ ദശകമാണ്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെ പറ്റി എല്ലാവർക്കും അറിയാം. ഏകദേശം 420 കൊല്ലം മുൻപാണ് അദ്ദേഹം ജനിച്ചതെന്നാണ് കാണുന്നത്. 27-ാം വയസ്സിലാണ് അദ്ദേഹം ഈ നാരായണീയ സ്തോത്രം നിർമ്മിച്ചത്. അദ്ദേഹത്തിൻ്റെ ഗൃഹം മേൽപ്പത്തൂർ ഇല്ലം എന്ന് പറയുന്നത് തിരുനാവായ ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. അത് അവിടെ ഒരു കാവുണ്ട്, ഒരു അമ്പലമുണ്ട്, ഒരു ചന്ദനത്തോപ്പ് എന്ന് പറഞ്ഞിട്ട് അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇല്ലം. അത് ആ ഇല്ലമെല്ലാം അന്യാധീനപ്പെട്ടു പോയിരുന്നു. അത് ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് ആ ഇല്ലപ്പറമ്പ് കൈവശം വെച്ചിരുന്ന ആള് കുറച്ച് സ്ഥലം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥലം കിട്ടിയപ്പോൾ മുതൽ ആ ദേവസ്വക്കാരും നാട്ടുകാരും എല്ലാവരും കൂടെ ചേർന്ന് അവിടെ ഒരു സ്മാരകവും നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ എല്ലാ വൃശ്ചികം 28-നും നാരായണീയം സമ്പൂർണ്ണ പാരായണം നിർവഹിക്കാറുമുണ്ട്. മേൽപ്പത്തൂർ ഭട്ടതിരിയുടെ അച്ഛൻ വളരെ സർവശാസ്ത്ര പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠനുണ്ടായിരുന്നു. അദ്ദേഹവും വളരെ നല്ല ശാസ്ത്ര പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അനുജനാണ് കവി അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഗുരുവായൂര് പോയിരുന്നത് എന്നാണ് പറയുന്നത്. അദ്ദേഹം വളരെ 27 വയസ്സിനകം തന്നെ അദ്ദേഹം എല്ലാ ശാസ്ത്രങ്ങളും അഭ്യസിച്ചിരുന്നു. മീമാംസങ്ങൾ, വേദം മുഴുവൻ എല്ലാം പഠിച്ചിരുന്നു അദ്ദേഹം. അത് കഴിഞ്ഞിട്ടാണ് അച്യുത പിഷാരോടി എന്ന ഗുരുവിൻ്റെ അടുത്ത് ചെന്നു അദ്ദേഹത്തിൻ്റെ മരുമകളെ വിവാഹം കഴിച്ച് കുറച്ച് നാള് അവിടെ വിഷയാസക്തിയിൽ ലയിച്ച് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് ഈ അച്യുത പിഷാരോടിക്ക് വളരെ സങ്കടമായിട്ട് അദ്ദേഹം ആത്മഗതം ചെയ്തു. അത്രേ നല്ലൊരു ബ്രാഹ്മണ ജന്മം കിട്ടിയിട്ടും ഇത്രയും മിടുക്കനായ ഒരാള് അത് വെറുതെ കളയുന്നുവല്ലോ എന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വളരെ സങ്കടമായി. അത് ഭട്ടതിരിയുടെ ഉള്ളിൽ കൊണ്ടുവന്നാണ് പറയുന്നത് ആ വാക്കുകൾ. അന്നു മുതൽ അദ്ദേഹം വാളാകെ മാറി ഗുരുവായി അച്യുത പിഷാരോടിയെ സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ വ്യാകരണ ശാസ്ത്രം ഏറ്റവും നന്നായി പഠിച്ചു. പ്രക്രിയ സർവസ്വം എന്ന് പറയുന്നത് വ്യാകരണത്തിൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു ആധികാരികമായ ബുക്കാണെന്നാണ് പറയുന്നത്. അങ്ങനെ ധാരാളം രചനകൾ അദ്ദേഹം നടത്തി. അപ്പോഴാണ് ഈ അച്യുത പിഷാരോടിക്ക് ഒരു വാദരോഗ പീഡയുണ്ടായി. അങ്ങനെ ഒരുപാട് അദ്ദേഹം നല്ല വൈദ്യനും കൂടിയായിരുന്നു. ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്തു നോക്കിയെങ്കിലും ഒന്നും ഫലിച്ചില്ല. അങ്ങനെ ജന്മാന്തര ദുരിതമാണ് കാരണമെന്ന് അദ്ദേഹം ജാതക പ്രശ്നാദികളൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങനെ ആ രീതിയിൽ എല്ലാം ചെയ്ത അപ്പോൾ കർമ്മ വിഭാഗ ദാനം എന്ന പ്രായച്ചിത്തം ചെയ്താൽ രോഗവിമുക്തി കിട്ടുമെന്ന് കണ്ടു. അങ്ങനെ അതിന് ശ്രമിച്ചു. അങ്ങനെ മേൽപ്പത്തൂരാണ് അത് ഓരോന്നോരോന്നായി ചെയ്തു തുടങ്ങിയത്. ഈ കർമ്മ വിഭാഗ ദാനം എന്ന് പറയുന്നത് ഒരാളുടെ അത് നല്ല ബ്രഹ്മ തേജസ്സുള്ള ഒരാൾക്കേ ഈ കർമ്മ വിഭാഗ ദാനം വാങ്ങാൻ അർഹതയുള്ളൂ. അല്ലെങ്കിൽ ഈ പാപങ്ങളെല്ലാം ദാനം വാങ്ങിയ ആളിലേക്ക് പകരും. അത് ആർക്കും ധൈര്യം വന്നില്ല. അപ്പോൾ ഈ രാജസൂയത്തില് അഗ്രപൂജയ്ക്ക് അർഹൻ കൃഷ്ണനാണെന്ന് സഹദേവൻ അഭിപ്രായപ്പെട്ടതുപോലെ ഈ പിഷാരോടിയുടെ ശിഷ്യന്മാരിൽ ഒരാള് മേൽപ്പത്തൂരിന്റെ പേര് നിർദ്ദേശിച്ചു. അദ്ദേഹം വലിയ ഗുരുഭക്തനായിരുന്നത് കൊണ്ട് വളരെ സന്തോഷത്തോടെ ഭട്ടതിരിപ്പാട് അത് സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ സകല പാപങ്ങളും ഗുരുവിന്റെ സകല പാപങ്ങളും ഈ ശിഷ്യൻ മന്ത്രപൂർവം പരിഗ്രഹിച്ചു. ക്രമത്തില് പിഷാരോടിയുടെ വാദക്ലേശങ്ങളൊക്കെ കുറഞ്ഞു വന്നു. പക്ഷേ ഭട്ടതിരിയിൽ രോഗലക്ഷണങ്ങൾ ഓരോന്നായി കണ്ടു തുടങ്ങി. എങ്കിലും അദ്ദേഹത്തിന് യാതൊരു അധൈര്യവും മനക്ലേശവും ഉണ്ടായില്ല. അങ്ങനെ ചികിത്സകളൊക്കെ ചെയ്തിട്ടും അങ്ങനെ രോഗത്തിന് കുറവൊന്നും വന്നില്ല. ഒടുവില് ഗുരുവായൂർ പോയി ഭജനം നടത്തിയാൽ രോഗങ്ങളിൽ നിന്ന് പരിപൂർണ വിമുക്തി കിട്ടുമെന്ന് ഒരു തോന്നലുണ്ടായി. അപ്പോൾ അന്ന് എല്ലാവർക്കും അങ്ങനെ ഒരു വിശ്വാസമുണ്ടായിരുന്നു പോലും പാവനങ്ങളായ ആതങ്കങ്ങൾ ശമിപ്പിക്കുന്ന ആളാണ് ഗുരുവായൂരപ്പൻ എന്ന്. അതായത് പവന സംബന്ധികളായ രോഗങ്ങൾ, അതാണ് വാദരോഗങ്ങൾ എന്ന് പറയുന്നത്. അതാണ് ഗുരു പവന പുരേഷൻ എന്നല്ലേ നമ്മൾ പറയാറ് ഗുരുവായൂരപ്പനെ. അങ്ങനെ അവിടെ പോകാനായിട്ട് തൻ്റെ അനുജനോടുകൂടി അദ്ദേഹം പുറപ്പെടുകയാണ്. അപ്പോൾ ആ സമയത്ത്, ഈ സമയത്ത് തന്നെയാണ് തുഞ്ചത്തെഴുത്തച്ഛനും ജീവിച്ചിരുന്നത്. തുഞ്ചത്തെഴുത്തച്ഛന് ഭാഗവതം കിളിപ്പാട്ടുമൊക്കെ നിർമ്മിച്ചു കഴിഞ്ഞിട്ടുള്ള കാലമായിരുന്നു അത്. അപ്പോൾ അദ്ദേഹത്തിനെ ചെന്ന് ഭട്ടതിരിപ്പാട് കാണുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത്രേ ഭാഗവതത്തിൽ മേൽപ്പത്തൂരിനോട് മീൻ തൊട്ടുകൂട്ടാൻ എന്നാണ് പറഞ്ഞു വിട്ടത് പോലും. അതായത് ഭാഗവതത്തിലെ മത്സ്യാവതാരം മുതലായ കഥകളെ വർണ്ണിച്ച് സ്തോത്രമുണ്ടാക്കണം എന്നാണ് പറയുന്നത്. ഒരു ദിവസം അങ്ങനെ അദ്ദേഹം പോവുകയാണ്, ഗുരുവായൂർ പോയി. ഗുരുവായൂർ പോയിട്ട് ഒരു ദിവസം 10 ശ്ലോകം നിർമ്മിച്ച് ഗുരുവായൂരപ്പനെ സ്തുതിക്കുക, 100 ദിവസം കൊണ്ട് ഭാഗവത സാര സംഗ്രഹം അവസാനിപ്പിക്കുക, അങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ സങ്കല്പം. അദ്ദേഹം ഇരുന്നിരുന്നത്, നമ്മൾ ഗുരുവായൂർ അകത്തേക്ക് കയറുമ്പോൾ ആ തെക്കേ വാതിൽ മാടത്തിലെ കിഴക്കേ അറ്റത്ത് ഗുരുവായൂരപ്പന് അഭിമുഖമായിട്ടിരുന്നാണ് സ്തോത്രപദ്യങ്ങൾ ഉണ്ടാക്കി സ്തുതിച്ചിരുന്നത്. അനുജനാണ് അത് എഴുതിയെടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ അവിടെ തന്നെ ആണ് അദ്ദേഹം ഇരുന്ന് ഈ 99-ാം ദിവസം വരെയും അദ്ദേഹം എല്ലാ നമ്മൾ കണ്ടല്ലോ, എല്ലാ ദശകങ്ങളിലും അദ്ദേഹം എന്റെ രോഗം മാറ്റി തരണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ ദശകവും അവസാനിപ്പിച്ചിരിക്കുന്നത്. ആ 99-ാമത്തെ ദശകത്തിന് പോലും ഇന്നലെ നമ്മൾ കണ്ടതാണ് പവന പുരപതേ പാഹിമാം കൃഷ്ണ രോഗാത്. അത് ആ 99-ാം ദിവസവും കഴിഞ്ഞപ്പോൾ 100-ാം ദിവസം ഗുരുവായൂരപ്പൻ മേൽപ്പത്തൂരിന് വേണുഗോപാലമൂർത്തിയുടെ രൂപത്തിൽ ദർശനം നൽകി എന്നാണ്. ആ സാക്ഷാത്കാരമാണ് അഗ്രേ പശ്യാമി തേജോ എന്ന് തുടങ്ങുന്ന 100-ാം ദശകത്തിൽ വർണ്ണിക്കപ്പെടുന്നത്. ആ തേജസ്സിന്റെ ദർശനം കിട്ടിയതോടെ മേൽപ്പത്തൂരിന്റെ എല്ലാ വേദനകളും മാറി അമൃതത്തിലാറാടിയ സുഖവുമുണ്ടായി. അത് കൊല്ലവർഷം 762 വൃശ്ചികമാസം 28-ാം തീയതി ഞായറാഴ്ച ചോതിയും കൃഷ്ണദ്വാദശിയും കൂടിയ ശുഭദിനത്തിലാണ് ഭട്ടതിരിപ്പാട് നാരായണീയ സ്തോത്രം സമാപ്തി വരുത്തി ഭജനം കാലം കൂടിയത് എന്നാണ് പറയുന്നത്. ഏതായാലും അത് നമുക്ക് ഇത് ലഭിച്ചിട്ടുണ്ട്. ഇതൊരു സ്തോത്ര കാവ്യമാണ്. അത് നമ്മളും അതുതന്നെ നല്ലതുപോലെ സ്തോത്രങ്ങൾ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. സ്തോത്രകാവ്യം എന്ന് പറഞ്ഞാല് ഭഗവാനെ നമുക്കും ഓരോ സ്തോത്രങ്ങളും ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം എന്നാണ്. ഈ നാരായണ ഭട്ടതിരി ശരിക്കും ഇത് ഭഗവാൻ കൃഷ്ണൻ തൻ്റെ അംശാവതാരമായ വ്യാസ ഭഗവാനോട് പറയുന്നുണ്ട്. നാരായണീയ മാഹാത്മ്യമുണ്ട്. ആ നാരായണീയ മാഹാത്മ്യത്തില് പറയുന്നതാണ് ഇത്. അങ്കിരസു മഹർഷിയാണ് നാരായണീയ മാഹാത്മ്യം പറഞ്ഞു തരുന്നത്. അങ്കിരസു മഹർഷിയോട് വ്യാസ ഭഗവാന്റെ ശിഷ്യനാണ് അങ്കിരസു മഹർഷി. വ്യാസ ഭഗവാനോട് ഭഗവാൻ നാരായണൻ പറയുന്നതാണ്. വ്യാസ ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ ഒരു അംശമാണ്. അദ്ദേഹമാണല്ലോ ഭാഗവതം രചിച്ചത്. അപ്പോൾ പറയുകയാണ്, വ്യാസ ഭഗവാൻ തന്നെ കലികാലത്തിൽ നാരായണ ഭട്ടതിരിയുടെ ജന്മമെടുത്ത് ഭാഗവത സംഗ്രഹം ചെയ്യണം എന്ന് പറയുകയാണ്. അദ്ദേഹം പറയുകയാണ്, ചതുസ്സഹസ്രേ ശരദാം വ്യതീതേ ത്രിശതാധികേ കലൗ മത്കലയാ യുക്തോ നിളാതീരെ ദ്വിജാന്വയേ. ചതുസ്സഹസ്രേ ശരദാം 4000 ചതുസ്സഹസ്രം, ത്രിശതാധികം 300, കലൗ കലികാലം, മത്കലയാ എന്റെ അംശമായി, നിളാതീരെ നിളയുടെ തീരത്ത്, ദ്വിജാന്വയെ ഒരു ദ്വിജൻ ബ്രാഹ്മണ ഗ്രഹത്തിൽ, മമൈവ നാംനാ വിഖ്യാതോ എന്റെ പേരിൽ തന്നെ പ്രസിദ്ധിയാകും, ഭവിഷ്യതി ഭവാൻ പുന തഥാ മയോക്തം കർത്തവ്യം വച്മി കിഞ്ചിത് അഭിസ്ഫുടം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ് വ്യാസ ഭഗവാനോട്. ഭഗവാൻ നാരായണൻ പറയുകയാണ്, കലികാലത്തില് 4300 വർഷമാകുമ്പോൾ നിളാതീരത്ത് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ വന്ന് അങ്ങ് ജനിക്കും. എൻ്റെ പേരിൽ തന്നെ മമൈവ നാമ്ന, എൻ്റെ നാമത്തിൽ തന്നെ, അതാണ് നാരായണൻ എന്നുള്ള പേര്. കുറച്ചു കാലം വിഷയത്തിൽ ഒക്കെ മായാവിമോഹിത എന്ന് പറയുന്നുണ്ട്. കുറച്ചു കാലമൊക്കെ അങ്ങനെ വിഷയ സുഖങ്ങളൊക്കെ അതിലാഗ്രഹം അങ്ങ് മുഴുകി നടക്കും. അത് കഴിഞ്ഞിട്ട് ധാരാളം ഗ്രന്ഥങ്ങൾ രചിക്കും, വളരെ വിദ്വാനാകും. അപ്പോൾ പവനവ്യാധി പീഡിതോ അഥ, പവനവ്യാധി എന്ന് പറയുന്നതാണ് വാദരോഗം. അപ്പോൾ തഥോ രാമാനുജാഖ്യേന, അത് മത്ഭക്തേന ഉപദിഷ്ടസ്ത്വം. രാമാനുജൻ എന്ന് പറയുന്ന എഴുത്തച്ഛനാണെന്നാണ്, എഴുത്തച്ഛൻ എന്റെ ഭക്തനാണ്. അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം കേരളേഷു യശോവദ, കേരളം എന്നും പറയുന്നുണ്ട് ഈ നാരായണീയ മഹാത്മ്യത്തില്. കേരളത്തിൽ വളരെ യശസ്വിയായ രാമാനുജൻ എന്ന ആളിന്റെ ഉപദേശപ്രകാരം, എന്റെ ഭക്തനായ രാമാനുജൻ എന്ന ആളിന്റെ ഉപദേശപ്രകാരം, പൂതേ വിളം തഥോ വിനാ വിളംബേന പൂതേ ഗുരുമരുൾപുരേ വസതോ മേ അഗ്രദസ്ഥിത്വ കുരു കാര്യം ഇതം ശുഭം. ഗുരുമരുൾപുരേ, ഗുരുവായൂരിൽ പോയി ഇരുന്ന് എല്ലാ മംഗളമായിട്ട് ഭാഗവതം എഴുതും എന്നുള്ളതാണ് എഴുതണം എന്നാണ് പറയുന്നത്. ഭാഗവതമല്ല, ഭാഗവത സംഗ്രഹം. നാരായണാഭിസംബന്ധ, നാരായണനെ സംബന്ധിച്ചുള്ള ദ്വേധാ സ്തോത്രം ഇതം. ദ്വേധ എന്ന് പറഞ്ഞാൽ രണ്ട്, അതാണ് നമ്മൾ ഒടുവിലത്തെ ദശകത്തിലും കാണുന്നതാണ്. നാരായണനാൽ നാരായണനെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയ സ്തോത്രങ്ങൾ. മഹത് നാരായണീയമിത്യേവ, ഇത് നാരായണീയം എന്നറിയപ്പെടും എന്നും പറയുകയാണ്. സർവത്ര വിദിതം ഭവേത്, ഇത് സർവപാപഹരം പുണ്യം കലൌ കലുഷിതാത്മനാം നിശ്രേയസകരം ചാപി ഭവിഷ്യദിന സംശയ. ഇങ്ങനെയെല്ലാം ഭഗവാൻ പറഞ്ഞുവെന്ന് ഈ സൂതൻ, ഭഗവാൻ വ്യാസ ഭഗവാനോട് പറഞ്ഞുവെന്ന് സൂതൻ മഹർഷിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് നാരായണീയ മഹാത്മ്യത്തിൽ കാണുന്നത്. ഇത് ഞാൻ, ഇത് 100-ാം ദശകമാണ് ഇതിൽ ആദ്യം ഞാൻ വായിച്ചത്. അതെന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ വായിച്ചിരുന്നത്. അത് എൻ്റെ മകളും എൻ്റെ കുടുംബാംഗങ്ങളും എല്ലാവരും അത് ഏറ്റെടുത്തു. എൻ്റെ അനിയത്തിമാരെല്ലാം അതിന് ഒരുപാട് കഷ്ടപ്പെട്ടു. അത് വളരെ സന്തോഷം. ഞാൻ ഒരിക്കലും ഇത്രയും പ്രതീക്ഷിച്ചതല്ല. എന്നെ പഠിപ്പിച്ച എല്ലാ ഗുരുക്കന്മാരും, നിലത്തെഴുത്ത് പഠിപ്പിച്ച ആശാൻ മുതൽ നാരായണീയം പഠിപ്പിച്ച ഞങ്ങളുടെ എല്ലാ ഗുരുക്കന്മാർ, എൻ്റെ എല്ലാ ഗുരുക്കന്മാരെയും ഞാൻ നമസ്കരിക്കുന്നു. മാതാ, പിതാ, ഗുരു, ദൈവം, എല്ലാവരെയും ഞാൻ നമസ്കരിക്കുന്നു. എൻ്റെ നാരായണീയം പഠിപ്പിച്ചത് ഞങ്ങളെ ഭദ്രാജിയാണ്, ഞങ്ങളുടെ ആചാര്യ. കവിയൂരാണ് താമസിക്കുന്നത്. ഭദ്രാജിയും മോളിയമ്മയും ഇന്ദിരാമ്മയുമാണ് ഞങ്ങളുടെ നാരായണീയത്തിൻ്റെ ഗുരുക്കന്മാര്. അവരുടെ അനുഗ്രഹം നമ്മൾ കഴിഞ്ഞ ദശകത്തിലും കണ്ടതാണ്. ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ സംസാര സമുദ്രത്തിൽ നിന്ന് നമുക്ക് ഈ മനുഷ്യജന്മമാകുന്ന കപ്പൽ നമ്മൾ കണ്ടതാണ്. ഒരു കപ്പിത്താനാകുന്ന ഒരു ഗുരുവും കൂടി വേണം. ഭഗവാന്റെ അനുഗ്രഹമാകുന്ന ആ കാറ്റിൽ നമ്മളെ ഈ സംസാര സമുദ്രത്തിന്റെ മറുകര എത്തിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചതാണ്. അത് ലഭിച്ചു. അങ്ങനെയുള്ള ഒരു ഗുരുവിന്റെ അനുഗ്രഹം ലഭിച്ചതിലും ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു. എനിക്ക് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഇത് പറയാന്, പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പറയുമ്പോഴും എല്ലാം. അത് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കുക. ഇന്ന് നമ്മൾ ദശകം 100-ാണ്. ഭഗവാന്റെ കേശാദിപാദം നമുക്ക് നോക്കാം. അഗ്രേ പശ്യാമി തേജോ നിബിഡതര കളായാവലീലോഭനീയം പീയൂഷാപ്ലാവിതോ അഹം തദനു തദുദരേ ദിവ്യകൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈർആവീതം നാരദാദ്യൈർ വിലസദുപനിഷത് സുന്ദരീ മണ്ഡലൈശ്ച. നിബിഡ തരകളായി ആവലിയിൽ ലോഭനീയം, നല്ല ഇടതൂർന്ന് നിൽക്കുന്ന കായാമ്പൂക്കൾക്ക് തുല്യം മനോഹരമായ തേജത് ഒരു പ്രകാശം. അഗ്രേ പശ്യാമി, ഞാൻ മുൻപിൽ കാണുന്നു. ഭട്ടതിരിപ്പാടിന്റെ ആ ഒരു കാണുന്നതാണ്, അദ്ദേഹത്തിന്റെ ദർശനമാണ്. അഹം പീയൂഷാപ്ലാവിത, ഞാൻ ആ തേജസ് കണ്ടപ്പോഴേക്കും തന്നെ ഞാൻ അമൃതാഭിഷേകം അനുഭവിച്ചു കഴിഞ്ഞു. തദനു അനന്തരം തദുദരെ, ആ തേജസിന്റെ നടുവിൽ താരുണ്യ ആരംഭരമ്യം, നല്ല യൗവനം അങ്ങനെ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. അങ്ങനെ സുന്ദരമായതും പരമസുഖ രസാസ്വാദ രോമാഞ്ചിതാംഗേർ, ചുറ്റിനും നിൽക്കൊണ്ട് ആരാണ് പരമാനന്ദമാകുന്ന രസം ആസ്വദിച്ച് അങ്ങനെ രോമാഞ്ചം കൊണ്ട സകല അവയവങ്ങളോടും കൂടിയ നാരദാദ്യേർ, ശ്രീനാരദൻ മുതലായ മഹർഷിമാരാലും വിലസത് ഉപനിഷത് സുന്ദരീ മണ്ഡലൈച, മിന്നിത്തിളങ്ങിക്കൊണ്ട് അടുത്തു നിൽക്കുന്ന സുന്ദരീ സമൂഹങ്ങൾ, ഉപനിഷത് സുന്ദരീ സമൂഹങ്ങൾ എന്ന് പറയുകയാണ്. ആവീതം ചുറ്റപ്പെട്ടതുമായ ദിവ്യ കൈശോരവേഷം, അഗ്രേ പശ്യാമി, ഒരു ദിവ്യ കിശോര ആകൃതി ഞാൻ മുൻപിൽ കാണുന്നു. വേണുഗോപാല രൂപത്തിലാണ് ഭട്ടതിരിപ്പാട് ഭഗവാനെ കണ്ടതെന്നാണ് പറയുന്നത്. ആദ്യം ശ്രീകോവിലിനുള്ളിൽ അതിമഹത്തായ ഒരു നീല ജ്യോതിസ് പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ തന്നെ മേൽപ്പത്തൂർ അങ്ങനെ അമൃത രസത്തിൽ ആറാടുകയാണ്. പിന്നീട് സൂക്ഷിച്ചു നോക്കുമ്പോൾ ആ തേജസിന്റെ മധ്യത്തിൽ വളരെ ഒരു കിശോരനും കിശോരാകൃതിയുമല്ല, യൗവനാകൃതിയുമല്ല, അതാണ് വേണുഗോപാലമൂർത്തി. ആ രണ്ടിന്റെയും ഇടയ്ക്കുള്ള അതിമനോഹരമായ ശ്രീകൃഷ്ണ രൂപം തെളിഞ്ഞു കാണുന്നു. ആ ഭഗവാന്റെ സമീപത്തോ ചുറ്റിലുമായിട്ട് ആനന്ദ ലഹരിയിൽ ആറാടിയ നാരദാദി മഹർഷിമാരും ഗോപസുന്ദരിമാരുമാണ് കാണുന്നത്. ഭാഗവതത്തിലെ ഭക്തിയോഗത്തെയാണ് ഇപ്പോ ഇത്രയും ശ്ലോകങ്ങളിലും നമ്മൾ കണ്ടത്, ഭക്തിയോഗം തന്നെയാണ്. ആ ഭക്തിയോഗത്തിന്റെ ഏറ്റവും അങ്ങേയറ്റം എന്ന് പറയുന്നത് ശ്രീനാരദനാണ്. പരമഭക്തകളായ ഗോപസുന്ദരിമാരുമാണ്, അവരെയാണ് ഭഗവാന്റെ സന്നിധിയിൽ കാണിച്ചു തരുന്നത് എന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. ഈ ഉപനിഷത് എന്നുള്ളതിന് സമീപത്തുള്ളവരെന്നും അർത്ഥമുണ്ട്, വേദാന്തങ്ങൾ എന്നും അർത്ഥമുണ്ട്. അതായത് ഈ ഗോപസുന്ദരിമാർ എന്ന് പറയുന്നത് ഉപനിഷത്തുക്കൾ തന്നെയാണ്, അല്ലെ, ഉപനിഷത്തുക്കൾ എന്ന് പറയുന്നത് ഗോപസുന്ദരിമാർ തന്നെയാണ്, അത്രയ്ക്ക് ഭക്തിരസം ഉണ്ട് എന്ന് കാണിക്കുകയാണ്. അടുത്ത ശ്ലോകത്തില് നമുക്ക് കാണാൻ പറ്റുന്നത് ഭഗവാന്റെ കേശഭാരത്തെയും ആലം നെറ്റിത്തടത്തെയും വർണ്ണിക്കുന്നതായിട്ടാണ്. നീലാഭം കുഞ്ചിതാഗ്രം ഘനമമലതരം സംയതം ചാരുഭംഗ്യാം രക്നോത്തം സാഭിരാമം വലയിടമുദയ ചന്ദ്രകൈ പിഞ്ചജാലൈ മന്ദാരസ്രന്നിവീതം തവ പൃഥു കബരീഭാരമാലോകയേ അഹം സ്നിഗ്ധശ്വേദൂർധ്വപുണ്ഡ്രാം അഭിജസുലളിതാം ബാലബാലേന്ദുവീഥിം. ഭഗവാന്റെ ആ മുടിയാണ് നീല നിറം പൂണ്ടതും. നീല നിറം എന്ന് പറഞ്ഞാൽ ഒരു കറുപ്പ് കലർന്ന നീലയാണല്ലോ ഭഗവാന്റെ ശ്യാമള വർണ്ണൻ, അതുതന്നെയല്ലേ ആ മുടിയുടെയും നിറം. നീല നിറം പൂണ്ടതും അറ്റം ചുരുണ്ടതും, കുഞ്ചിതാഗ്രം അറ്റം ചുരുണ്ടതും ഘനം അമലതരം, ഘനം നല്ല ഇടതൂർന്നതാണ്, അമലതരം വളരെ പരിശുദ്ധമാണ്. പിന്നെയോ മനോഹരമായി ഒതുക്കി കെട്ടി വെച്ചിരിക്കുകയാണ്. സംയതം ചാരുഭംഗ്യ, നല്ല ഭംഗിയായിട്ട് ഒതുക്കി കെട്ടി വെച്ചിരിക്കുന്നു. അതല്ല അലങ്കരിച്ചിരിക്കുന്നതോ രത്നങ്ങൾ പതിപ്പിച്ച ശിരോഭൂഷണങ്ങൾ, ആ ശിരോഭൂഷണത്താൽ മനോഹരമായതാണ്. പിന്നീടോ ബഹുവിധ വർണ്ണങ്ങളുള്ള നേത്രങ്ങളോടുകൂടിയ മയിൽപ്പീലികൾ ചുറ്റും നിരത്തി കുത്തിവെച്ചിരിക്കുകയാണ്. ഉദയചന്ദ്രകൈ, നല്ല തെളിഞ്ഞു മിന്നുന്ന കണ്ണുകളുള്ള പിഞ്ചജാല, പിഞ്ചജാലം മയിൽപ്പീലികളാണ്. വലയിടം, അങ്ങനെ ചുറ്റിനും നിരത്തി കുത്തിയിരിക്കുന്നു. പിന്നെയോ മന്ദാര സ്രന്നിവീതം, മന്ദാര പൂമാലയാൽ അങ്ങനെ ചുറ്റപ്പെട്ട് ചുറ്റിക്കെട്ടി വെച്ചിരിക്കുന്നതാണ്. തവ പൃഥു കബരീഭാരം അഹം ആലോകയെ, ഭഗവാന്റെ ആ വലിയ തിരുമുടിക്കെട്ട് ഞാൻ കാണുന്നു. അപിച എന്ന് മാത്രമല്ല, പിന്നെയോ, സ്നിഗ്ധ ശ്വേത ഊർധ്വപുണ്ട്രാം സുലളിതാം, നല്ല സ്നിഗ്ധമായ നല്ല മിനുമിനുപ്പുള്ളതും വെളുത്തതുമായ ഗോപിക്കുറി അണിഞ്ഞ സുലളിതം, നല്ല മനോഹര മുകളിലേക്ക് തൊട്ട ഗോപിക്കുറി അണിഞ്ഞതാണ് ആ ഗോപിക്കുറി അണിഞ്ഞ പാലം, നെറ്റിത്തടത്തിനെയാണ് പറയുന്നത്. സുലളിതാം അതിമനോഹരവും ബാലബാലേന്ദുവീഥി ചന്ദ്രക്കലയോട് ഉപമിക്കാവുന്നതുമായ അങ്ങയുടെ തിരുനെറ്റിത്തടത്തെ ഞാൻ കാണുന്നു. അഹം ആലോകയെ, ആ മനോഹരമായ തിരുനെറ്റിത്തടത്തെയും ഞാൻ കാണുന്നു എന്ന് പറയുകയാണ്. ഇനിയും അപ്പോൾ ഭഗവാന്റെ തലമുടിക്കെട്ട് കണ്ടു, നല്ല അലങ്കരിച്ചു വെച്ചിരിക്കുന്ന തലമുടിക്കെട്ടാണ്, മനോഹരമായിട്ട് മയിൽപ്പീലികളൊക്കെ കുത്തി വെച്ചിരിക്കുന്നു, നല്ല മന്ദാര പൂമാല ചുറ്റിയിരിക്കുന്നു, നെറ്റിയിലോ ഊർധ്വപുണ്ട്ര, നല്ല ശ്വേത ഊർധ്വപുണ്ട്ര, വെളുത്ത ഗോപിക്കുറി. ഇനിയും അടുത്തത് ഭഗവാന്റെ തൃക്കണ്ണുകളെ വർണ്ണിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആ കണ്ണുകൾ തന്നിൽ പതിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹൃദ്യം പൂർണാനുകമ്പാർണവ മൃദുലഹരി ചഞ്ചല ഭ്രൂവിലാസേർ ആദീല സ്നിഗ്ധ പഷ്മാവലി പരിലസിതം നേത്രയുഗ്മം വിഭോതേ സാന്ദ്രഛായം വിശാലാരുണകമലദളാകാരമാമുക്തതാരം കാരുണ്യാലോകലീല ശിശിരിത ഭുവനം ക്ഷിപ്യതാം മയ്യനാഥേ. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ ആ കണ്ണുകളെ പറ്റിയാണ് പറയുന്നത്. നിറഞ്ഞു നിൽക്കുന്ന കൃപാസാഗരത്തിലെ മൃദുവായ തിരകളെ പോലെ സദാ ഇളകിക്കൊണ്ടിരിക്കുന്ന ചില്ലിക്കൊടികൾ, പുരികങ്ങൾ, ചില്ലിക്കൊടികളുടെ വിലാസങ്ങളാൽ മനോഹരങ്ങളും കറുത്തു മിനുത്ത ഇമരോമങ്ങളാൽ അഴകാർന്നവയും, ആ കൺപീലികൾ നിറഞ്ഞ പ്രകാശം ചൊരിയുന്നവയും, ചെന്താമരപ്പൂവിതളിന്റെ ആകൃതിയുള്ളവയും, അതിസുന്ദരമായ കൃഷ്ണമണികളോട് കൂടിയവയും, ആ കടാക്ഷമോ കാരുണ്യ നിർഭരമായ കടാക്ഷത്താൽ ലോകത്തെ മുഴുവൻ കുളിർപ്പിക്കുന്നവയുമായ അങ്ങയുടെ കണ്ണിണയെ അല്ലയോ വിഭോ അനാഥനായ എന്നിൽ അർപ്പിക്കണമേ എന്നാണ് പറയുന്നത്. പൂർണാനുകമ്പാർണവ മൃദുലഹരി നിറഞ്ഞ ദയാസിന്ധുവിലെ കൊച്ചു തിരകളെ പോലെ ചഞ്ചല ഭ്രൂവിലാസേർ ഇളകിക്കൊണ്ടിരിക്കുന്ന പുരികക്കൊടികളുടെ ആ വിലാസങ്ങളാൽ ഹൃദ്യം ഹൃദ്യമായതും ആ നീല സ്നിഗ്ധ പഷ്മാവലി പരിലസിതം, നല്ല കറുത്തു മിനുത്ത ഇമരോമങ്ങളാൽ പഷ്മാവലി കൺപീലികളാൽ പരിലസിത മഴകാർന്നവയും സാന്ദ്രഛായം നല്ല കാന്തിമുറ്റിയതും മനോഹരമായതും വിശാല അരുണ കമലദളാകാരം, നല്ല നീണ്ട ഇടംപെട്ട ചെന്താമരപ്പൂവിതളിന്റെ ആ വടിവോടുകൂടിയവയും ആമുക്തതാരം, കൃഷ്ണമണികളാണ്, അതിമനോഹരങ്ങളായ കൃഷ്ണമണികളോട് കൂടിയവയും, കാരുണ്യാലോകലീലാ ശിശിരിത ഭുവനം കരുണാകടാക്ഷ വീക്ഷണങ്ങളാൽ ലോകത്തെ മുഴുവനും കുളിർപ്പിക്കുന്നവയുമായ തേ നേത്രയുഗ്മം, അങ്ങയുടെ ആ തൃക്കണ്ണുകളെ വിഭോ അല്ലയോ സർവാന്തര്യാമിയും സർവശക്തനുമായ ഗുരുവായൂരപ്പ അനാഥേ മയക്ഷിപ്യതാം, രക്ഷിക്കാൻ ആരുമില്ലാത്ത അടിയനിൽ പതിപ്പിക്കണമേ, ആ കണ്ണ് വീക്ഷണം എന്റെ മേലും പതിപ്പിക്കണമേ എന്ന് പറയുകയാണ് ഭട്ടതിരിപ്പാട്. അടുത്ത ശ്ലോകത്തില് ഇനിയും ഈ ഭഗവാന്റെ ആ മുഖം എന്നും തന്റെ ഉള്ളിൽ തെളിഞ്ഞു പ്രകാശിക്കണമേ എന്ന് പറയുകയാണ്. ആ മുഖമാണ് അടുത്ത ഭഗവാന്റെ മുഖമാണ് അടുത്തത്. ഹരിമണിമുകുര പ്രോല്ലസദ്ഗന്ധപാളി വ്യാലോലത് കർണപാശാഞ്ചിതമകരമണി കുണ്ഡലദ്വന്ദ്വദീപ്രം ഉന്മീലദന്തപംക്തി സ്ഫുരതരുണധരച്ഛായ ബിംബ അധരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിതമധുരതരം വക്ത്രം ഉദ്ഭാസദാമേ. ഉയർന്ന് ശോഭിക്കുന്ന നാസികയോടുകൂടിയതും ഭഗവാന്റെ നാസികയാണ്. ഇന്ദ്രനീല കണ്ണാടി പോലെ പ്രകാശിക്കുന്ന കവിൾത്തടങ്ങൾ, ആ കവിൾത്തടങ്ങളിലോ നിഴൽ പതിപ്പിക്കുകയാണ്. എന്തിൻ്റെയാണ്? ആടിക്കളിക്കുന്ന മകരമത്സ്യത്തിന്റെ ആകൃതിയിലുള്ള കർണാഭരണങ്ങളായ രത്നകുണ്ടലങ്ങളാൽ ആ കവിളുകൾ അങ്ങനെ മിന്നിത്തിളങ്ങുന്നു. പ്രകാശം ചൊരിയുന്ന ദന്തപംക്തികളാൽ അഴകേറിയതും തൊണ്ടിപ്പഴം പോലെ തുടുപ്പാർന്ന അധരങ്ങളുടെ ഉള്ളിൽ നിന്ന് സംപ്രീതിയോടെ പുറത്തേക്ക് പ്രവഹിക്കുന്ന ആ മന്ദഹാസം കൊണ്ട് ഏറ്റവും മാധുര്യം കലർന്നതുമായ അങ്ങയുടെ വദന പത്മം എനിക്ക് തെളിഞ്ഞു കാണുമാറാകണേ, എപ്പോഴും എൻ്റെ മനസ്സിൽ കാണുമാറാകണേ എന്നാണ് പറയുന്നത്. ഉത്തുങ്കോല്ലാസിനാസം, ഉയർന്ന് ശോഭിക്കുന്ന മൂക്കോടുകൂടിയതും നാസിക. ഹരിമണി മുകുര പ്രോല്ലസത് ഗണ്ഡപാളി വ്യാലോലത് കർണപാശാഞ്ചിത മകരമണി കുണ്ഡല ദ്വന്ദ്വദീപ്രം. അതായത് ഭഗവാന്റെ കവിൾത്തടങ്ങളിൽ കവിൾത്തടങ്ങളിൽ എങ്ങനെയാണ് ആടിക്കളിക്കുന്നത്? കവിൾത്തടങ്ങൾ അങ്ങനെ മനോഹരമായിട്ട് മിനുത്തതാണ്. അത് ഇന്ദ്രനീല കണ്ണാടി പോലെയാണ് മിന്നുന്നത് ഭഗവാന്റെ ആ കവിൾത്തടങ്ങൾ. ഹരിമണി മുകുര, ആ അതില് കാതുകളിൽ അണിഞ്ഞിട്ടുള്ള ആ മകര മത്സ്യത്തിന്റെ ആകൃതിയിലുള്ള രണ്ട് രത്നകുണ്ഡലങ്ങളിൽ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നുണ്ട്, അത് ആടുന്നുമുണ്ട്. അതിൻ്റെ ഛായ ഭഗവാന്റെ ആ ഗണ്ഡങ്ങളിൽ, അതായത് കവിൾത്തടങ്ങളിൽ കാണുന്നു അത്രേ. ഉന്മീല ദന്തപംക്തി, അല്പം കാണുന്ന പല്ലിൻ നിരകൾ, ശകലം കാണാം പല്ലിന്റെ നിരകൾ, ആ മന്ദഹാസമാണ്. സ്ഫുരത അരുണതര ഛായ ബിംബ അധരാന്ത, പതേക്കെ ഇളകുന്നതും തൊണ്ടിപ്പഴം പോലെ തുടുപ്പാർന്നതുമായ ആ അധരങ്ങളുടെ മധ്യത്തിലൂടെ പ്രീതി പ്രസ്യന്തി മന്ദസ്മിത മധുരതരം, പ്രീതിയാൽ ഒഴുകുന്ന മന്ദഹാസം കൊണ്ട് ഏറ്റവും മാധുര്യമുള്ളതുമായ ദേവത്രം ഭഗവാന്റെ തിരുമുഖം മേ ഉദ്ഭാസദാം, എനിക്കെന്നും തെളിഞ്ഞു കാണുമാറാകണേ. ഭഗവാന്റെ നാസിക, ആ കവിൾത്തടം, ആ കവിൾത്തടങ്ങളില് കർണാഭരണങ്ങൾ ആടിക്കളിക്കുന്നത് ആ കവിൾത്തടങ്ങളിൽ നമുക്ക് കാണുന്നു. പല്ലി, ചെറുതായി കാണുന്ന പല്ലുകൾ, ആ തൊണ്ടിപ്പഴം പോലെയുള്ള അധരങ്ങളുടെ ഇടയിൽ കൂടി കാണുന്ന മന്ദഹാസം, ആ മന്ദഹാസമാണ് വളരെ മാധുര്യമിയെന്നത് നമ്മൾ കഴിഞ്ഞ ദശകത്തിലും കണ്ടതാണ്. ആ മന്ദഹാസത്തിൽ മാത്രം നമ്മൾ ശ്രദ്ധിക്കുക എന്ന് കഴിഞ്ഞ ദശകത്തിലും നമ്മൾ ധ്യാനത്തില് പറഞ്ഞ, ധ്യാനം എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാണ്, ഭഗവാന്റെ ആ മന്ദഹാസമാണ് ഏറ്റവും നമ്മുടെ ആ മനസ്സിൽ തെളിഞ്ഞു നിൽക്കേണ്ടതെന്ന്, അതാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഇനിയും ശ്രീകോവിലിൽ ഇപ്പോൾ ഭഗവാന്റെ വേണുഗോപാല രൂപമാണ് ഭട്ടതിരിപ്പാട് കണ്ടത്, ദർശിച്ചത്. അപ്പോൾ പറയുകയാണ്, ആ മുരളീഗാനം തന്നെയും ഒന്ന് കേൾപ്പിക്കണമേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. ബാഹുദ്വന്ദ്വേന രത്നോജ്വല വലയ ഭൃതാ ശോണപാണി പ്രവാളേനോപാതാം വേണുനാളീം പ്രസൃത നഖമയൂഖാംഗുലി സംഗശാരാം കൃത്വാ വക്ത്രാരവിന്ദേ സുമധുര വികസത് രാഗമുദ്ഭാവ്യമാനൈ ശബ്ദ ബ്രഹ്മാമൃതൈത്വം ശിശിരിത ഭുവനൈ സിഞ്ചമേ കർണവീഥിം. പറയുകയാണല്ലയോ ഭഗവാനെ, അങ്ങയുടെ കൗസ്തുഭ രത്നത്തിന്റെ രത്നങ്ങൾ പതിച്ച് മിന്നിത്തിളങ്ങുന്ന വളകൾ അണിഞ്ഞതും ഭഗവാന്റെ കൈകളാണ്. ബാഹുദ്വന്ദ്വേന രത്നോജ്വല വലയപ്രദ, രത്നങ്ങൾ പതിച്ച് മിന്നിത്തിളങ്ങുന്ന വളകൾ അണിഞ്ഞതും ശോണ പാണി പ്രവാളേന നല്ല തുടുത്തു ചുവന്ന തളിരുപോലെ തുടുത്തു ചുവന്ന കരങ്ങൾ കൊണ്ട് ബാഹുദ്വന്ദ്വേന ബാഹുയുഗളും രണ്ട് കൈകളും കൊണ്ട് ഉപാതാം പിടിച്ചിരിക്കുന്നതും പ്രസൃത നഖ മയൂഖാംഗുലി സംഘശാരാം, ആ നഖങ്ങളിൽ നിന്ന് പ്രകാശിക്കുന്ന ആ ശോഭ കൊണ്ടുള്ള വിരലുകളുടെ സമ്പർക്കത്താൽ നാനാവർണമായിട്ട് കാണപ്പെടുന്നതുമായ വേണുനാളിയും ആ ഓടക്കുഴൽ വക്രാരവിന്റെ താമരപ്പൂ പോലെയുള്ള ആ മുഖത്ത് കൃത്വാ ചേർത്ത് വെച്ച് സുമധുര വികസത് രാഗമുത്ഭാവ്യമാനൈ, നല്ല രാഗവിസ്താരത്തോടെ അതിമധുരമായ രാഗവിസ്താരത്തോടെ അങ്ങനെ പ്രകാശിപ്പിക്കപ്പെടുന്നതും, അതായത് നേരത്തെ കണ്ടിട്ടുണ്ട് ഭഗവാന്റെ ഓടക്കുഴൽ നല്ല രാഗവിസ്താരത്തോടെയാണ് വായിക്കുന്നതെന്ന്, ഓടക്കുഴൽ വായിക്കുന്നത് ഊതുന്നത് ശിശിരിത ഭുവനൈ, ലോകത്തെ മുഴുവനും കുളിർപ്പിക്കുന്നതാണ് ഈ രാഗവിസ്താരം. ആ ശബ്ദ ബ്രഹ്മാമൃതൈ, ആ നാദ ബ്രഹ്മാമൃതങ്ങളാൽ ത്വം മേ കർണവീഥിം സിഞ്ച, ഭഗവാനെ അടിയന്റെ ശ്രവണപുടത്തെ കുളിർപ്പിക്കണമേ. ആ അമൃതം ശബ്ദ ബ്രഹ്മമാകുന്ന ആ അമൃതം പൊഴിക്കുന്ന അല്ലയോ ഭഗവാനെ, അങ്ങ് എന്റെ കർണങ്ങളെയും ആ വേണുഗാനത്താൽ കുളിർപ്പിച്ചാലും എന്നാണ് പറയുന്നത്. ആ ഓടക്കുഴലിന്റെ ഓടക്കുഴൽ നഖങ്ങളിൽ നിന്ന് പ്രകാശിക്കുന്ന ആ ശോഭ കൊണ്ട് ആ വിരലുകളുടെ ആ നഖങ്ങളിൽ നിന്ന് പ്രകാശിക്കുന്ന ശോഭ കൊണ്ടുള്ള സമ്പർക്കത്താൽ ആ ഓടക്കുഴൽ പോലും പല വർണ്ണമായി കാണപ്പെടുന്നു അത്രേ. ആ ഓടക്കുഴല് താമരപ്പൂ പോലെയുള്ള മുഖത്തോടടുപ്പിച്ച് അതിമധുരമായ രാഗവിസ്താരത്തോടെ ലോകത്തെ കുളിർപ്പിക്കുന്നു അത്രേ ഭഗവാന്റെ ആ രാഗവിസ്താരം, അത് എന്നെയും ഒന്ന് കേൾപ്പിക്കണമേ എന്ന് പറയുകയാണ്. ഇനിയും അടുത്തത് ഭഗവാന്റെ, അപ്പോൾ കൈകളാണ്, കൈകള് ഓടക്കുഴല്, ഇനിയും ഭഗവാന്റെ തൃക്കഴുത്തും തിരുമാറുമാണ് വർണ്ണിക്കുന്നത്. ഉത്സർപ്പത് കൗസ്തുഭശീതതിഭിരരുണിതം കോമളം കണ്ഠദേശം വക്ഷശ്രീവത്സരമ്യം തരളതര സമുദ്ധി പ്രഹാര പ്രദാനം നാനാവർണ പ്രസൂനാവലികിസലയിനിം വന്യമാലാം വിലോലല്ലോലംബാം ലംബമാനാമുരസി തവ തഥാ അദ്ദേഹത്തിന്റെ ഭഗവാന്റെ ആ തൃക്കഴുത്തില് കൗസ്തുഭ രത്നമാണ്. ആ കൗസ്തുഭ രത്നത്തിന്റെ കാന്തി പരന്നിട്ട് അരുണ നിറം പൂണ്ടതും അതിമനോഹരവുമാണ് ഭഗവാന്റെ തൃക്കഴുത്ത്. മാറിലോ ശ്രീവത്സം കൊണ്ട് സുന്ദരമാണ്. പിന്നീട് നല്ലവണ്ണം ഇളകി മിന്നി തിളങ്ങുന്ന നിരവധി മുത്തുമാലകൾ അണിഞ്ഞതാണ് ആ തിരുമാറിടം. അത് മാത്രമല്ല, മുത്തുകാൽമാലകൾ മാത്രമല്ല, പല ഋതുക്കളിലും വിടരുന്ന, നാനാ ഋതുക്കളിലും വിടരുന്ന ശബളാഭമായ പലയിനം പൂക്കളും തളിരുകളും ചേർന്നതും, അതും അല്ലാതെ പൂന്തേനുണ്ണുന്ന വണ്ടുകൾ പാറിക്കളിക്കുന്നതുമാണ് പോലും ഭഗവാന്റെ മാറിൽ തൂങ്ങിക്കിടക്കുന്ന ആ വനമാല. ആ വനമാലയെയും അങ്ങയുടെ രത്നമാലയെയും ഞാൻ ധ്യാനിക്കുന്നു. ഉത്സർപ്പത് കൗസ്തുഭശ്രീ തതിഭിർ, ഉയർന്നു പരക്കുന്ന കൗസ്തുഭമണിയുടെ കാന്തി നിരയാൽ, ആ കൗസ്തുഭത്തിന്റെ കാന്തി അങ്ങനെ പരക്കുകയാണ്, അങ്ങനെ പരന്നിട്ടോ അരുണിതം ചുവന്നതാണ് കോമളം മനോഹരവുമായ കണ്ഠദേശം, അങ്ങനെ ആ കാന്തിയാൽ ചുവന്നതും മനോഹരവുമായ ഭഗവാന്റെ തൃക്കഴുത്ത്. ശ്രീവത്സരമ്യം, ശ്രീവത്സം കൊണ്ട് സുന്ദരവും തരളതര സമുദ്ധി പ്രഹാര പ്രദാനം, അങ്ങനെ ഇളകി മിന്നി തിളങ്ങുന്ന ധാരാളം ഹാരങ്ങൾ മുത്തുമാലകൾ അണിഞ്ഞതും ആയ വക്ഷ തിരുമാറും നാനാവർണ പ്രസൂനാവലി കിസലയിനിം പല നിറത്തിലുള്ള പ്രസൂനങ്ങൾ, പൂക്കളും കിസലേനയും തളിരുകളും കലർന്ന, പൂക്കളും തളിരുകളും കലർന്നതാണ് ഭഗവാന്റെ വനമാല വൈജയന്തി. വിലോല ലോലമ്പാം, ആ വനമാലയില് പാറിപ്പറക്കുന്ന ലോലമ്പാം വണ്ടുകളുണ്ട്, വണ്ടുകളോടുകൂടിയതും. തവ ഉരസി ഭഗവാന്റെ തിരുമാറിൽ ലംബമാനാം വന്യമാലാം, അങ്ങനെ ഞാന്ന് കിടക്കുന്നതുമായ വനമാലയെയും തഥാ രത്നമാലാം ഭാവയെ, അതുപോലെ തന്നെ ആ രത്നമാലയും ഞാൻ ധ്യാനിക്കുന്നു. ഇനിയും കളഭക്കൂട്ട് മഞ്ഞപ്പട്ട് കിങ്ങിണികള് ഒക്കെ അണിഞ്ഞ ഭഗവാനെയാണ് അടുത്ത ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത്. അങ്കേ പഞ്ചാംഗരാഗൈർ അതിശയ വികസത് സൗരഭാകൃഷ്ടലോകം ലീനാനേക ത്രിലോകീ വിദതിമഭികൃശാം ബിഭ്രതാം ബിഭ്രതം മധ്യവല്ലിം ശക്രാശ്മന്യസ്ത തപ്തോജ്വല കനകനിഭം പീതചീലം ദധാനം ധ്യായാമോ ദീപ്തരശ്മി സ്ഫുടമണിരശനാകിങ്കിണീമണ്ഡിതം ത്വാം. അല്ലയോ ഭഗവാനെ, ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന 5 സുഗന്ധദ്രവ്യങ്ങൾ, കുങ്കുമം, കസ്തൂരി, അഖില, ഗോരോചനം, ഹരിചന്ദനം, ഇവ ചേർത്തുണ്ടാക്കിയ ആ കുറിക്കൂട്ടിൽ നിന്ന് എങ്ങും സുഗന്ധം പരക്കുന്നു. ആ അത്ഭുതകരമായ പരിമളത്താൽ സർവരെയും ആകർഷിക്കുന്നവനും അനേകം ബ്രഹ്മാണ്ടങ്ങൾ ശരീരത്തിനുള്ളിൽ ലയിച്ചു കിടക്കുന്നുണ്ട് ഭഗവാന്റെ. പക്ഷേ അതികൃശമായി ലതാതുല്യമായ തനുമധ്യത്തോട് അരക്കെട്ടോട് കൂടിയവനും ഉദരം ഇന്ദ്രനീലക്കല്ലിൽ പതിച്ചിരിക്കുന്ന കാച്ചി തെളിഞ്ഞു മിന്നുന്ന പൊൻപാളികളോ എന്ന് തോന്നുന്നത് പോലെ നീല നിറമുള്ള ശരീരത്തിൽ മഞ്ഞപ്പട്ട് ചാർത്തിയവനും ഉജ്ജ്വലകാന്തിയോട് കൂടിയ രത്നങ്ങൾ പതിച്ച അരഞ്ഞാണിൽ കിലുങ്ങുന്ന കിങ്ങിണികൾ അണിഞ്ഞവനുമായ നിന്തിരുവടിയെ ഞാൻ ധ്യാനം ചെയ്യുന്നു. അങ്കേ തിരുമെയ്യിൽ ചാർത്തിയ, ഭഗവാന്റെ അംഗങ്ങളിൽ ചാർത്തിയ പഞ്ചാംഗരാഗൈ, 5 സുഗന്ധദ്രവ്യങ്ങൾ ചേർത്തുണ്ടാക്കിയ ആ കുറിക്കൂട്ട്, ആ കളഭം, അതുകൊണ്ട് അതിശയ വികസത് സൗരഭാകൃഷ്ടലോകം, അതിന്റെ സൗരഭ്യം അങ്ങനെ എങ്ങും പരക്കുന്നു. ആ സൗരഭ്യം സർവജനങ്ങളെയും ആകർഷിക്കുകയും ചെയ്യുന്നു. ലീന അനേക ത്രിലോകീ വിദതിം അപി കൃശാം മധ്യവല്ലിം വിപ്രദം. ഭഗവാന്റെ ഈ ബ്രഹ്മാണ്ടങ്ങൾ മുഴുവൻ ഭഗവാനിലാണ്, ഭഗവാന്റെ ഉദരത്തിലാണ് ലയിച്ചു കിടക്കുന്നത്. അങ്ങനെ അനേകം ബ്രഹ്മാണ്ടങ്ങൾ ലയിച്ചു കിടക്കുന്നതാണെങ്കിലും കൃശാം മധ്യവല്യം, വളരെ ചെറുതായിരിക്കുന്ന ആ അരക്കെട്ടിനെ വിപ്രദം വഹിക്കുന്നവനും ശക്രാശ്മന്യസ്ത, ശക്രാശ് ഇന്ദ്രനീലക്കല്ലെന്നാണ് അതിന്റെ, അതായത് ഭഗവാന്റെ നിറം എന്ന് പറയുന്നത് ഇന്ദ്രനീലക്കല്ലിന്റെ നിറമാണ്. ശക്രാശ്മന്യസ്ത തപ്തോജ്വല കനകനിഭം പീതചേലം, അങ്ങനെ അപ്പോൾ ഭഗവാൻ ആ പീതചേലം മഞ്ഞപ്പട്ട് ചാർത്തിയിരിക്കുന്നത് കണ്ടാൽ അത് ആ മഞ്ഞപ്പട്ട് നല്ല കാച്ചി തെളിഞ്ഞു മിന്നുന്ന പൊന്നുപോലെയുള്ളതാണ്. തപ്തോജ്വല കനകനിഭം, അങ്ങനെയുള്ള മഞ്ഞപ്പട്ട് ചാർത്തിയിരിക്കുന്ന ഭഗവാനെ കണ്ടാൽ ഇന്ദ്രനീലക്കല്ലിൽ പതിച്ചിരിക്കുന്ന ഒരു പൊന്നുപോലെ തോന്നുമത്രേ ആ മഞ്ഞപ്പട്ട്. ഭഗവാന്റെ നിറത്തിനെയാണ് പറയുന്നത് ഇന്ദ്രനീലക്കല്ലെന്ന്. അതാണ് കാർമേഘ ശ്യാമളൻ എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് തന്നെയാണ് ഇന്ദ്രനീലക്കല്ല്, നേരത്തെയും കണ്ടിട്ടുണ്ട് നമ്മൾ. ദധാനം ചാർത്തിയവനും ദീപ്ത രശ്മി സ്ഫുടമണിരശനാ കിങ്കിണി മണ്ഡിതം, ഭഗവാന്റെ കിങ്ങിണികള്, ആ മഞ്ഞപ്പട്ടിന്റെ പുറത്ത് കിങ്ങിണികളുമുണ്ട്, അത് നല്ല രശ്മികൾ അങ്ങനെ മിന്നി തിളങ്ങുന്ന രത്നങ്ങൾ പതിച്ചിട്ടുണ്ട്. ആ രത്നങ്ങളുടെ രശ്മികൾ അങ്ങനെ തിളങ്ങുന്നുണ്ട്. അവ പതിച്ച, ആ രത്നങ്ങൾ പതിച്ച അരഞ്ഞാണും കിങ്ങിണിയും അണിഞ്ഞവനും ആയ ത്വാം ധ്യായാമ, ഭഗവാനെ അടിയൻ ധ്യാനിക്കുന്നു. ഇനി അടുത്ത ശ്ലോകത്തില് ഭഗവാന്റെ തുടകള്, കാൽമുട്ടുകള്, കണങ്കാലുകള് എന്നീ അവയവങ്ങളെയാണ് വർണ്ണിക്കുന്നത്. ഊരു ചാരോ തവ ഊരു ഖനമസൃണരുചൗ ചിത്തചോരൗരമായ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഭൗപീതജേലാവൃതാംഗൗ ആനമ്രാണാം പുരസ്താനസനധൃത സമസ്താർത്ഥപാളീ സമുദ്ഗച്ഛായം ജാനുദ്വയം ച ക്രമപൃഥുലമണോജ്ഞേ ച ജംഘേ നിഷേവേ. ഭഗവാന്റെ ആ ഊരുക്കൾ, അത് നല്ല കൃഷ്ണവർണമായതും നല്ല തടിച്ചുരുണ്ടു മനോഹരങ്ങളായതുമാണ്. അത് ലക്ഷ്മി ഭഗവതിയുടെ മനം കവരുന്നതും കാണികളായ ലോകവാസികൾക്ക് ചിത്തപാരവശ്യം ഉണ്ടാക്കാതെ ഇരിക്കാനോ എന്ന് തോന്നുമാറ് എല്ലായ്പ്പോഴും മഞ്ഞപ്പട്ടിനാൽ മറയ്ക്കപ്പെടുന്നതുമായ അങ്ങയുടെ ഇരു ഊരുക്കളെയും ഇരു തുടക്കാമ്പുകളെയും ഞാൻ കാണുന്നു, ആശ്രയിക്കുന്നു. പിന്നീടോ അദ്ദേഹം ഭഗവാന്റെ ആ ഇരു കാൽമുട്ടുകളെയാണ് അടുത്തതായി പറയുന്നത്. ഭഗവാനെ ആശ്രയിച്ച് നമസ്കരിക്കുന്ന ഭക്തന്മാർക്ക് നൽകുവാനായി മുൻപിൽ വെച്ചിരിക്കുന്ന നാല് പുരുഷാർത്ഥങ്ങൾ സൂക്ഷിച്ചിട്ടുള്ള രണ്ട് മണിച്ചെപ്പുകൾ പോലെ ശോഭിക്കുന്ന ഇരു കാൽമുട്ടുകളെയും ക്രമത്തിൽ മുകളിലേക്ക് തടിച്ച് മനോജ്ഞങ്ങളായ ഇരു കണങ്കാലുകളെയും ഞാൻ ധ്യാനിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചാരു ചാരു മനോഹരങ്ങൾ, ഊരു തടിച്ചവ, തടിച്ച മനോഹരങ്ങളായ ഘന മസൃണ രുജൗ, നല്ല കനത്ത് മിനുത്ത കാന്തിയാർന്നതും രമായാ ചിത്തചോരൗ, ശ്രീഭഗവതിയുടെ മനം കവരുന്നവയും വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവം അനിശം ഭീതജേലാവൃതാംഗൗ, ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ചിത്തപാരവശ്യം ഉണ്ടാക്കാതെ ഇരിക്കാനാണോ എന്ന് തോന്നുമാറ് എപ്പോഴും മഞ്ഞപ്പെട്ടുകൊണ്ട്, അനിശം പീതജേലാവൃതാംഗവും എപ്പോഴും മഞ്ഞപ്പെട്ടുകൊണ്ട് മുഴുവൻ മൂടിയവയുമായ തവ ഉഭൗ ഊരു ഭഗവാന്റെ ഇരുതുടകളെയും ഞാൻ നമസ്കരിക്കുന്നു. പിന്നീട് പറയുന്നത് ആ ഇരു കാൽമുട്ടുകളാണ്. ആനമ്രാണാം നമസ്കരിക്കുന്ന ഭക്തന്മാരുടെ പുരസ്താന്യസനധൃത സമസ്താർത്ഥ പാളീ സമുദ്ഗച്ഛായം, ആ ഭക്തന്മാരുടെ മുൻപിൽ വെക്കാനായിട്ട് എല്ലാ അഭീഷ്ട ഭക്തന്മാര് ചോദിക്കുന്ന അഭീഷ്ട വസ്തുക്കളെല്ലാം കരുതി വെച്ചിട്ടുള്ള രണ്ടു മണിച്ചെപ്പുകളാണോ എന്ന് തോന്നുന്ന വണ്ണം മിന്നിത്തിളങ്ങുന്ന ഇരു ജാനുദ്വയം ഇരു കാൽമുട്ടുകളെയും ഞാൻ നമസ്കരിക്കുന്നു. ഇവിടെ പുരുഷാർത്ഥങ്ങൾ, നാല് പുരുഷാർത്ഥങ്ങൾ എന്ന് പറയുന്ന ധർമ്മം അർത്ഥം കാമം മോക്ഷമാണ്. അങ്ങനെ ഭഗവാന്റെ അടുത്ത് ഭക്തന്മാർ എന്താണോ അഭീഷ്ടങ്ങൾ ചോദിക്കുന്നത്, അവർക്ക് ചോദിക്കാനായിട്ട് അവർക്ക് കൊടുക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ് പോലും ഈ മണിച്ചെപ്പുകൾക്കകത്ത് മണിച്ചെപ്പുകൾ പോലെ അവർക്ക് നൽകാനായിട്ട് എല്ലാ വസ്തുക്കളും അഭീഷ്ട വസ്തുക്കളെല്ലാം വെച്ചിരിക്കുന്ന രണ്ട് മണിച്ചെപ്പുകൾ പോലെയാണ് ഭഗവാന്റെ ജാനുദ്വയം കാൽമുട്ടുകൾ. പിന്നീട് കണങ്കാലാണ്. ക്രമ പൃഥുല മനോജ്ഞേ, ക്രമത്തിൽ മേലോട്ട് വണ്ണം കൂടി മനോഹരങ്ങളായിരിക്കുന്ന ജംഘേ, ഇരു കണങ്കാലുകളെയും ച നിഷേവേ, ഞാൻ ഭജിക്കുന്നു എന്ന് പറയുകയാണ്. ഇനിയും അടുത്തത് ഭഗവാന്റെ കാൽ ചിലമ്പാണ്. കാലിൽ ചിലമ്പുണ്ടല്ലോ ഭഗവാന്, കാൽ ചിലമ്പും പുറവടിയും കാൽവിരലുകളുമാണ് പാദത്തിന്റെ വർണ്ണിക്കുന്നത്. മഞ്ജീരം മഞ്ജുനാദൈർ ഇവ പദ ഭജനം ശ്രേയയിത്യാലബന്ധം പാദാഗ്രം ഭ്രാന്തിമജ്ജത് പ്രണത ജനമനോമന്ദരോദ്ധാരകൂർമ്മം ഉത്തുംഗാതാമ്രരാജൻ അഖരഹിമകരജ്യോത്സ്നയാചാശ്രിതാനാം സന്താപത്വാന്തഹന്ത്രീം തതിമനുകലയേ മംഗളാമംഗുലീനാം. അല്ലയോ ഭഗവാനെ, അങ്ങയുടെ പാദാരവിന്ദ ഭജനം സർവോത്കൃഷ്ടമാണ് എന്ന് മധുരനാദത്തിൽ ആലപിക്കുന്നത് പോലെയുള്ള കാൽച്ചിലമ്പുകളെയും മായാമോഹമാകുന്ന ജലധിയിൽ മുങ്ങിത്താഴുന്ന ഭക്തജന ഹൃദയങ്ങളാകുന്ന മന്ദര പർവ്വതങ്ങളെ പുരോഗതിയിലേക്ക് ഉദ്ധരിക്കുന്ന കൂർമാകൃതിയിലുള്ള പുറങ്കാലടിയെയും നടു ഉയർന്ന് തുടുത്തു മിന്നുന്ന നഖങ്ങളാകുന്ന ചന്ദ്രന്റെ തൂനിലാവിനാൽ ആശ്രിതന്മാരുടെ ഹൃദയങ്ങളിലെ ദുഃഖമാകുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്നതും മംഗളകരമായതുമായ അങ്ങയുടെ അങ്കുലീനിരകളെയും ഞാൻ ധ്യാനിക്കുന്നു. പാദഭജനം, ഭഗവാന്റെ തൃപ്പാദഭജനം ശ്രേയ ഇതി, ഭഗവാന്റെ തൃപ്പാദഭജനമാണ് ഏറ്റവും നന്മയുളവാക്കുന്നത് എന്ന് പറയുകയാണ്. ആരാണ് പറയുന്നത്? മഞ്ജുനാദൈ മധുരധ്വനികളാൽ ആലബന്ധം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറയുന്നത് മഞ്ജീരമാണ്, കാൽച്ചിലമ്പാണ്. ഭഗവാന്റെ കാൽച്ചിലമ്പ് ഇങ്ങനെ ആ ശബ്ദ ചിലമ്പിന്റെ ശബ്ദം, ഭഗവാന്റെ കാൽച്ചിലമ്പിന്റെ ശബ്ദം പറയുകയാണ് പോലും. ആ ഭഗവാന്റെ തൃപ്പാദ ഭജനം നടത്തൂ, അതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നന്മയുണ്ടാകുന്നത്, നന്മയുണ്ടാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പോലും. പിന്നീടോ ആ ഭഗവാന്റെ പാദാഗ്രമാണ് പുറവടി. ഭ്രാന്തിമജ്ജത്, മായയിൽ മുങ്ങിത്താണു പോകുന്ന, ഭ്രാന്തി എന്ന് പറയുന്ന മായയാണ്, ഭ്രാന്തിമജ്ജത് മായയിൽ മുങ്ങിത്താണു പോകുന്ന പ്രണത ജനങ്ങൾ, ഭക്ത ഹൃദയമോ, ഭക്തരെ ആ ഭക്തരുടെ ഹൃദയത്തിനെയാണ് പറയുന്നത്. മനോമന്ദര മനോ ആ പ്രണതജനമന, ആ ഭക്ത ഹൃദയരുടെ ഭക്തന്മാരുടെ ഹൃദയമാകുന്ന മന്ദരം, മന്ദര പർവ്വതത്തെ ഉദ്ധാര കൂർമ്മം പൊക്കിയെടുക്കുന്ന ആമയായിട്ടുള്ള പാദാഗ്രം പുറവടി. ഭഗവാൻ മന്ദര പർവ്വതത്തെ ആമയായിട്ട് പൊക്കിയെടുത്തില്ലേ, അതുപോലെ മായയിൽ മുങ്ങിത്താണു പോകുന്ന ഭക്തഹൃദയമാകുന്ന മന്ദരപർവ്വതത്തെ പൊക്കിയെടുക്കുന്ന ആമയാണ് പോലും ഭഗവാന്റെ പാദാഗ്രം. അതാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. ഉത്തുങ്കാതാമ്ര രാജൻ നഖര ഹിമകര ജ്യോത്സ്നയ, ആ ഭഗവാന്റെ നഖങ്ങൾ ചന്ദ്രബിംബങ്ങളാണ്. ആ നഖങ്ങളാകുന്ന ചന്ദ്രബിംബങ്ങളുടെ തൂനിലാവിനാൽ നമ്മുടെ ആശ്രിതാനാം, ആ ഭഗവാനെ ആശ്രയിക്കുന്നവരുടെ സന്താപത്വാന്തഹന്ത്രിം ദുഃഖ അന്ധകാരത്തെ നശിപ്പിച്ചു കളയുന്നതും മംഗളാം മംഗളത്തെ നൽകുന്നതുമായ അങ്കുലീനാം വിരലുകളുടെ തതിഞ്ച അനുകലയെ, ആ വിരലുകളുടെ നിരയെയും ഞാൻ ധ്യാനിക്കുന്നു. ഭഗവാന്റെ ആ നഖങ്ങൾ അല്പം നടു ഉയർന്ന് തുടുത്ത് മിന്നുന്നതാണ് ആ നഖങ്ങൾ, അത് ചന്ദ്രബിംബങ്ങളുടെ തൂന്നിലാവ് പോലെ മിന്നിത്തിളങ്ങുന്നുണ്ട്. അത് ആശ്രിതന്മാരുടെ ദുഃഖാന്ധകാരത്തെ നശിപ്പിച്ചു കളയുന്നതും മംഗളം നൽകുന്നതുമാണ് ആ വിരലുകൾ, ആ വിരലുകളുടെ നിരയെയും ഞാൻ ധ്യാനിക്കുന്നു. ഇനിയും ഭഗവാന്റെ തൃക്കാലടികളാണ് എല്ലാം, നമുക്കെല്ലാം ഭഗവാന്റെ തൃക്കാലടികളാണ് ആണ് ആശ്രയിക്കേണ്ടത്. അതാണ് അടുത്തത്, ഏറ്റവും പ്രസിദ്ധമായ ശ്ലോകമാണ് ഇത്. യോഗീന്ദ്രാണാം ത്വദംഗേഷധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷ ദ്യുതരുകിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യ സിന്ധോ കൃത്വാനിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹ ലക്ഷ്മിം. ഭഗവാനെ അടുത്ത് പറയുകയാണ് കൃഷ്ണ, പവനപുരപദേ കൃഷ്ണ കാരുണ്യ സിന്ധോ, അല്ലയോ ലോകരക്ഷകനായ ഗുരുവായൂരപ്പ, മഹാന്മാരായ യോഗികൾക്ക് അങ്ങയുടെ അവയവങ്ങളിൽ വെച്ച് ഏറ്റവും പ്രിയമുള്ളതും മുക്തന്മാരുടെ വാസസ്ഥാനവും ഭക്തന്മാർക്ക് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു നൽകുന്ന കൽപ്പവൃക്ഷത്തിന്റെ ഇളം തളിരുമായിരിക്കുന്ന അങ്ങയുടെ ഉള്ളംകാൽ കാരുണ്യ സിന്ധുവായ അല്ലയോ ശ്രീകൃഷ്ണ എന്നും എൻ്റെ മനസ്സിൽ സ്ഥിതി ചെയ്ത് എന്റെ എല്ലാ ദുഃഖങ്ങളെയും നശിപ്പിച്ച് പരമാനന്ദ പ്രവാഹമാകുന്ന മുക്തിയെ എനിക്ക് പ്രദാനം ചെയ്യണമേ എന്നാണ് പറയുന്നത്. നല്ല ഒരു ഭഗവാനെ എത്രയോ എത്ര ഹൃദയസ്പർശിയായിട്ടാണ് ഇതില് കാണിച്ചിരിക്കുന്നതെന്നാണ്. യോഗീന്ദ്രാണാം മഹായോഗികൾക്ക് ത്വദംഗേഷു, ഭഗവാന്റെ അവയവങ്ങളിൽ വെച്ച് അധിക സുമധുരം, ഏറ്റവും മാധുര്യമിയെന്നതും മുക്തിഭാജാം നിവാസ, മോക്ഷം പ്രാപിച്ചവരുടെ നിവാസ സ്ഥാനവും. നമ്മൾ ഭഗവാന്റെ പാദങ്ങളിലാണ് നമ്മൾ മോക്ഷത്തിനായിട്ട് ചെയ്യുന്നത്. എല്ലാവരുടെയും മോക്ഷം സ്ഥാനം എന്ന് പറയുന്നത് ഭഗവാന്റെ കാലടികളാണ്, പാദങ്ങളാണ്. ഭക്താനാം കാമവർഷ ദ്യുതരു കിസലയം, ഭക്തന്മാർക്ക് എല്ലാ അഭീഷ്ടങ്ങളും നൽകുന്ന, കോരിച്ചൊരിയുന്ന കൽപ്പവൃക്ഷത്തിന്റെ ദ്യുതരു കിസലയം, ആ കൽപ്പവൃക്ഷത്തിന്റെ തളിരുമായ തേ പാദമൂലം, ഭഗവാന്റെ ഉള്ളം കാൽ നിത്യം മേ, എന്നും എന്റെ ചിത്തസ്ഥിതം, മനസ്സിൽ അമർന്നിരുന്ന് നാഥാ പവനപുരപദേ, അല്ലയോ ലോകരക്ഷകനായ ഗുരുവായൂരപ്പ, കൃഷ്ണ ശ്രീകൃഷ്ണ ഭഗവാനെ, കാരുണ്യ സിന്ധോ ദയാസമുദ്രമേ, നിശേഷതാപാൻ ഹൃത്വ, എന്റെ എല്ലാ സന്താപങ്ങളെയും നശിപ്പിച്ച് പരമാനന്ദ സന്തോഷലക്ഷ്മീം പ്രതിശതു, പരമാനന്ദ പ്രവാഹത്തിന്റെ സമൃദ്ധിയെ വഴിപോലെ നൽകുമാറാകണേ എന്നാണ് പറയുന്നത്. സാന്ദ്രാനന്ദാവബോധാത്മകം എന്നാണ് ആദ്യം തുടങ്ങുന്നത്, ആദ്യത്തെ ശ്ലോകം തുടങ്ങുന്നത് സാന്ദ്രാനന്ദതനോഹരേ എന്ന് ഇടയിലുള്ള ദശകത്തിൽ കാണാം. പരമാനന്ദ സന്തോഹ ലക്ഷ്മീൻ എന്ന് അവസാനത്തിലും കാണുന്നുണ്ട്, ഈ ശ്ലോകത്തിലും കാണുന്നു. അതിനാൽ ഈ സ്തോത്രകാവ്യം വളരെ ആനന്ദമയമാണ് എന്നും പറയാം. പിന്നെ വിശ്വപീഡാപഹത്യ എന്നും ഹൃത്വാ നിശേഷതാപാൻ എന്നും പ്രയോഗിച്ചിരിക്കുന്നത് കൊണ്ട് എല്ലാ താപത്രയങ്ങൾക്കും ഭഗവാന്റെ ഭജനമല്ലാതെ മറ്റൊന്നില്ല എന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസവും കൂടിയാണ് ഭട്ടതിരിപ്പാട് നൽകുന്നത്. ഇനിയും അടുത്ത ശ്ലോകത്തില് പറയുന്നത് ഈ സ്തോത്രത്തിന്റെ നിർമ്മാണത്തില് തനിക്ക് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊറുക്കണമേ എന്ന ആ ഒരു പ്രാർത്ഥനയുണ്ട്. നാരായണീയം എന്ന അന്വർത്ഥ സജ്ഞം, അതായത് നാരായണനാൽ രചി, നാരായണ ഭഗവാന് നാരായണൻ അർപ്പിക്കുന്ന സ്തോത്രം, ഈ അത് ഗുരുവായൂരപ്പന് സമർപ്പിച്ച് തനിക്കും ഈ സ്തോത്രം ചൊല്ലുന്നവർക്കും കേൾക്കുന്നവർക്കും ആയുരാരോഗ്യ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഉപസംഹരിക്കുകയാണ്. അജ്ഞാത്വാതേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധാ, സ്തോത്രം ചൈതത് സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത്. ദ്വേധാ നാരായണീയം ശ്രുതിഷു ജജനുഷാ സ്തുത്യതാ വർണ്ണനേന സ്വീദം ലീലാവതാരയേ ഇദമിഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീ ഗുരുവായൂരപ്പ ശരണം ശ്രീ ഹരേ നമം. അല്ലയോ വിശ്വനാഥ, എല്ലാ ലോകങ്ങളെയും രക്ഷിക്കുന്ന ഗുരുവായൂരപ്പ, തേ മഹത്വം അങ്ങയുടെ മാഹാത്മ്യം, അജ്ഞാത്വ വേണ്ടവണ്ണം അറിയാതെ, ഇഹ യത് നിഗദിതം ഞാൻ ഈ സ്തോത്രത്തിൽ പറഞ്ഞതെല്ലാം ക്ഷമേധ, ഭഗവാൻ ക്ഷമിക്കണമേ. സഹസ്രോത്തരം ഏതത് സ്തോത്രം ച, ആയിരത്തിലധികം ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സ്തോത്രം അധികതരം ത്വത്പ്രസാദായ ഭൂയാത്, ഭഗവാന്റെ ഏറ്റവും അധികം പ്രസാദത്തിനായി വരേണമേ. ദ്വേധ നാരായണനെ സംബന്ധിച്ചത്, നാരായണൻ നിർമ്മിച്ചത് എന്ന് രണ്ടു പ്രകാരത്തിൽ നാരായണീയം ആയതും, ശ്രുതിഷു ജനുഷ വേദങ്ങളിൽ ജനുസുകൾ എന്ന് പറയുന്ന അവതാരങ്ങളാണ്, ജനുസുകൾ അവതാരങ്ങൾ, വേദങ്ങളിൽ അവതാരങ്ങളെ കൊണ്ട് സ്തുത്യതാ വർണ്ണനേന, സ്തുതിക്കപ്പെടേണ്ടവനാണ് ഈശ്വരൻ എന്ന് വർണ്ണിച്ചിട്ടുള്ളതിനാൽ ലീലാവതാരൈർ, ഭഗവാന്റെ അവതാര ലീലാ കഥകളാൽ, സ്വീദം ച ഇദം ഇഹ, പരിപുഷ്ടമാക്കപ്പെട്ടതും ആയ ഈ സ്തോത്രം ഇവിടെ ഇഹ ഇവിടെ ആയുരാരോഗ്യ സൗഖ്യം കുരുതാം, ആയുസ്സും ആരോഗ്യവും സൗഖ്യവും നൽകുമാറാകട്ടെ എന്നാണ് പറയുന്നത്. അല്ലയോ സർവേശ്വര, അങ്ങയുടെ മഹാത്മ്യം വേണ്ട വിധത്തിൽ അറിയാതെ ഞാൻ ഈ സ്തോത്രത്തിൽ പറഞ്ഞതെല്ലാം അങ്ങ് ക്ഷമിക്കണമേ. ആയിരത്തിൽ പരം ശ്ലോകങ്ങളുള്ള ഈ സ്തോത്രം അങ്ങയുടെ അതിരറ്റ പ്രസാദത്തിനായി ഭവിക്കണമേ. വേദങ്ങളിൽ അവതാരങ്ങളെ കൊണ്ട് സ്തുതിക്കപ്പെടേണ്ടവനാണ് ഈശ്വരൻ എന്ന് വർണ്ണിച്ചിരിക്കുന്നു. കഴിഞ്ഞ വേദസ്തുതിയിൽ നമ്മൾ കണ്ടതാണ്. അപ്രകാരം അങ്ങയുടെ അവതാരലീല കഥകളാൽ സമ്പുഷ്ടമാക്കപ്പെട്ടതും ശ്രീനാരായണനെ സംബന്ധിച്ച് നാരായണ ഭട്ടതിരിയാൽ എഴുതപ്പെട്ടിരിക്കുന്നതിനാൽ രണ്ടു പ്രകാരത്തിലും നാരായണീയമായിരിക്കുന്നതുമായ ഈ സ്തോത്രാവലി വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും ആയുസ്സും ആരോഗ്യവും സൗഖ്യവും ആയുരാന്ത്യത്തിൽ മോക്ഷത്തെയും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദശകം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതില് 99-ാം ദശകത്തിൽ നമ്മൾ കണ്ടതാണ്, ഹേ സ്തോതാര കവീന്ദ്രാസ്തമിഹ ഖലു യഥാ ചേതയത്വേത ദൈവ വ്യക്തം വേദസ്യ സാരം പ്രണുവത ജനനോപാത ലീലാ കഥാഭി. ഭഗവാനെ അവതാരലീലകളെ കൊണ്ട് സ്തുതിക്കുവാൻ മേൽപ്പത്തൂര് മറ്റു കവികളോട് പറഞ്ഞല്ലോ. അതാണ് സ്തോതാര, സ്തോത്രം ചെയ്യണം. ജനുഷ എന്ന് പറഞ്ഞാല് അവതാരങ്ങളാണ്, അവതാര കീർത്തനങ്ങൾ, അവതാരങ്ങളെ പറ്റിയുള്ള സ്തുതികൾ നടത്തണം എന്ന് ഭഗവാൻ തന്നെ വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹവും ഈ സ്തോത്രങ്ങളെല്ലാം ഭഗവാന്റെ അവതാര കഥകളും എല്ലാമായിട്ട് പരിപുഷ്ടമാക്കപ്പെട്ടിരിക്കുന്നത്. ഭട്ടതിരിപ്പാട് ആയുരാരോഗ്യം സൗഖ്യം പ്രാർത്ഥിക്കുന്നത് തനിക്ക് മാത്രമല്ല, ഈ സ്തോത്രം ചൊല്ലുന്നവർക്കും അത് കേൾക്കുന്നവർക്കും എല്ലാം ഈ ഫലം സിദ്ധിക്കട്ടെ എന്നാണ്. ഇവിടെ സൗഖ്യം എന്ന് പറയുന്നത് ഈ ലൗകികം മാത്രമല്ല, മോക്ഷ സൗഖ്യം കൂടിയാണ് ഇത്. ആയുരാരോഗ്യ സൗഖ്യം എന്ന് പറയുന്നത് നാരായണീയം എഴുതി തീർന്ന ദിവസത്തെ ഉദയത്തിനുള്ള കലിസംഖ്യയാണ്. അത് 17-12-210 എന്നാണ് ആ സംഖ്യ. ഇതിൽ നിന്ന് കിട്ടുന്നത് കൊല്ലവർഷം 762 വൃശ്ചിക മാസം 28-ാം തീയതി ഞായറാഴ്ച ചോതിയും കൃഷ്ണപക്ഷ ദ്വാദശിയും കൂടിച്ചേർന്ന ദിവസം എന്നാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവദേ വാസുദേവായ, ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമം. ഓം സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്ത ഭാഗ്യം ജനാനാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. നമ പാർവതീപദയേ ഹര ഹര മഹാദേവ, ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ, ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ഗോവിന്ദ. കായേണ വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേർ സ്വഭാവത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കരചരണകൃതം വാ കർമ്മ വാ കായജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേ തൽക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുഖിനോ ഭവന്തു ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ഓം ഹരി ശരണം ഹരി ശരണം ഹരി ശരണം രാധേശ്യാം. ഭഗവദേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം അഗ്രേ പശ്യാമി തേജോ നിബിഡതര കളായാവലി ലോഭനീയം പീയൂഷാപ്ലാവിതോ അഹം തദനു തദുദരേ ദിവ്യ കൈശോരവേഷം താരുണ്യാരംഭരമ്യം പരമസുഖരസാസ്വാദരോമാഞ്ചിതാംഗൈർആവീതം നാരദാദ്യൈർവിലസദുപനിഷത്സുന്ദരീമണ്ഡലൈശ്ച നീലാഭം ഗുഞ്ജിതാഗ്രം ഖനം അമലതരം സംയതം ചാരുഭംഗ്യാ രക്നോത്തം സാഭിരാമം വലയിതം ഉദയചന്ദ്രകൈ പിഞ്ചജാലൈ മന്ദാരസ്രന്നിവീതം തവ പൃഥുകബരീഭാരമാലോകയേ അഹം സ്നിഗ്ധശ്വേതൂർധ്വപുണ്ഡ്രാം അപി ച സുലളിതം ഫാലബാലേന്ദുവീഥിം ഹൃദ്യം പൂർണാനുകമ്പാർണവമൃദുലഹരീ ചഞ്ചലത്ഭ്രൂവിലാസൈർനീലസ്നിഗ്ധപക്ഷ്മാവലി പരിലസിതം നേത്രയുഗ്മം വിഭോതേ സാന്ദ്രഛായം വിശാലാരുണകമലദളാകാരമാമുക്തധാരം കാരുണ്യാലോകലീല ശിശിരിത ഭുവനം ക്ഷിപ്യതാം മയ്യനാഥേ ഉത്തുംഗോല്ലാസിനാസം ഹരിമണിമുകുര പ്രോല്ലസത് ഗണ്ഡപാളി വ്യാലോലത് കർണപാശാഞ്ചിതമകരമണി കുണ്ഡലദ്വന്ദ്വദീപ്രം ഉന്മീലദന്തപംക്തി സ്ഫുരദരുണധരച്ഛായ ബിംബാധരാന്ത പ്രീതി പ്രസ്യന്തി മന്ദസ്മിതമധുരധരം വക്ത്രമുദ്ഭാസദാമേ ബാഹുദ്വന്ദ്വേന രക്നോജ്വലവലയഭൃദാ ശോണപാണിപ്രവാളേനോപാത്താം വേണുനാളീം പ്രസൃതനഖമയോഖാംഗുലീസംഗശാരാം കൃത്വാ വക്ത്രാരവിന്ദേ സുമധുരവികസത് രാഗമുദ്ഭാവ്യമാനൈ ശബ്ദബ്രഹ്മാമൃതൈസ്ത്വം ശിശിരിതഭുവനൈ സിഞ്ചമേ കർണവീഥിം ഉത്സർപ്പത്കൗസ്തുഭശ്രീതദിഭിരരുണിതം കോമളം കണ്ഠദേശം വക്ഷശ്രീവത്സരമ്യം തരളതരസമുദ്ദീപ്രഹാരപ്രദാനം നാനാവർണ പ്രസൂനാവലികിസലയിനിം വന്യമാലാം വിലോലല്ലോലംബാം ലംബമാനാമുരസി തവ തഥാ ഭാവയേ രത്നമാലാം അംഗേ പഞ്ചാംഗരാഗൈർ അതിശയ വികസത് സൗരഭാകൃഷ്ടലോകം ലീനാനേക ത്രിലോകി വിദതിമഭികൃശാം വിപ്രദാം മധ്യവല്ലിം ശക്രാശ്മന്യസ്ത തപ്തോജ്വല കനകനിഭം പീതജേലം ദധാനം ധ്യായാമോ ദീപ്തരശ്മി സ്ഫുടമണിരശനാ കിങ്കിണീ മണ്ഡിതം ത്വാം ഊരു ചാരു തവ ഊരു ഖനമസൃണരുജൗ ചിത്തചോരൗരമായ വിശ്വക്ഷോഭം വിശങ്ക്യ ധ്രുവമനിശമുഭൗ പീതചേലാവൃതാംഗൗ ആനമ്രാണാംബുരസ്ഥാനസനധൃത സമസ്താർത്ഥപാളീ സമുദ്ഗച്ഛായം ജാനുദ്വയം ച ക്രമപൃഥുലമനോജ്ഞേ ച ജംഘേ നിഷേവേ മഞ്ജീരം മഞ്ജുനാദൈർ ഇവ പദ ഭജനം ശ്രേയ ഇത്യാലബന്ധം പാദാഗ്രം ഭ്രാന്തിമജ്ജത് പ്രണത ജനമനോ മന്ദരോദ്ധാരകൂർമ്മം ഉത്തുംഗതാമ്രരാജൻ നഖര ഹിമകരജ്യോത്സ്നയാചാശ്രിതാനാം സന്താപത്വാന്തഹന്ത്രിം തതിം അനുകലയേ മംഗലാമംഗുലീനാം യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷ ദ്യുതരുകിസലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യ സിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മിം അജ്ഞാത്വാ തേ മഹത്വം യദിഹ നിഗദിതം വിശ്വനാഥ ക്ഷമേധ സ്തോത്രം ചൈതത് സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാത് ദ്വേധാ നാരായണീയം ശ്രുതിഷു ച ജനുഷാ സ്തുത്യദാ വർണ്ണനേന സ്വീതം ലീലാവതാരൈർ ഇദമിഹ കുരുതാം ആയുരാരോഗ്യ സൗഖ്യം ശ്രീ ഗുരുവായൂരപ്പാ ശരണം ശ്രീ ഹരേ നമഃ ഓം നമോ ഭഗവദേ വാസുദേവായ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ